ബൈബിൾ വായിക്കുന്നു. പ്രവാചകന്റെ പുസ്തകം 14:20 മുതൽ. ബാധിക്കുമോ ജ്ഞാനത്തിന്റെ ഫലങ്ങൾ? ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതം. ജ്ഞാനത്തിന്റെ മാർഗങ്ങളെപ്പറ്റി മനനം ചെയ്യുന്നവൻ അവളുടെ രഹസ്യങ്ങൾ അറിയും. അവൻ ജ്ഞാനത്തെ നായാട്ടുകാരനെ പോലെ പിന്തുടരുകയും അവളുടെ വഴിയിൽ പതിയിരിക്കുകയും ചെയ്യും. അവൻ ജാലകത്തിലൂടെ എത്തി നോക്കുകയും വാതിൽക്കൽ ചെവി ഓർക്കുകയും ചെയ്യും. അവൻ അവളുടെ വീട്ടിനടുത്ത് വസിക്കുന്നു. അവളുടെ മതിലുകളിൽ കൂടാരത്തിന്റെ കുറ്റികൾ ഉറപ്പിക്കുന്നു. അവൻ അവളുടെ സമീപത്ത് കൂടാരമടിക്കുന്നു. അതിനാൽ അത് മനോഹരമായ പാർപ്പിടമാണ്. അവൻ തന്റെ സന്താനങ്ങളെ അവളുടെ തണലിൽ ഇരുത്തുകയും അവളുടെ ശാഖകളുടെ കയ്യിൽ പാർക്കുകയും ചെയ്യുന്നു. അവൾ അവന് വെയിലിൽ തണലേകുന്നു. അവളുടെ മഹത്വത്തിൻ മധ്യേ അവൻ വസിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ഭക്തൻ ഇത് ചെയ്യും. കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും. അമ്മയെ പോലെ അവൾ അവനെ സമീപിക്കും. നവവധുവിനെ പോലെ സ്വീകരിക്കും. അറിവിന്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും. ജ്ഞാനത്തിന്റെ ജലം കുടിക്കാൻ കൊടുക്കും. അവനവളെ ചാരി നിൽക്കും. വീഴുകയില്ല. അവളിനെ ആശ്രയിക്കും. ലജ്ജിതനാവുകയുമില്ല. അവൾ അവനയൽക്കാരുടെ ഇടയിൽ ഓന്നസം നൽകും. സമൂഹ മധ്യേ സംസാരിക്കാൻ അവന് കഴിവ് നൽകും. അവൻ സന്തോഷിച്ച് ആനന്ദത്തിന്റെ കിരീടമണിയും. അനന്തമായ കീർത്തി ആർജിക്കുകയും ചെയ്യും. പോഷന്മാർക്ക് അവളെ സ്വന്തമാക്കാനോ പാപിക്ക് അവളെ കാണാനോ കഴിയുകയില്ല. അഹങ്കാരികളിൽ നിന്ന് അവൾ അകന്ന് വർത്തിക്കുന്നു. നുണയുടെ ചിന്തയ്ക്ക് അവൾ അപ്രാപ്തിയാണ്. സ്തോത്രഗീതം പാപിക്കണമെന്നില്ല. അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ജ്ഞാനത്തിന്റെ ബഹിസ്ഫുരണമാണ് സ്തോത്രഗീതം. കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചതെന്ന് പറയരുത്. അവിടുത്തേക്ക് പാപിയെ ആവശ്യമില്ല. എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു. അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല. ആദ്യം കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് സ്വാതന്ത്ര്യവും നൽകി. മനസ്സുവച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടെ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവൻ ലഭിക്കും. കർത്താവിന്റെ ജ്ഞാനം മഹോന്നതമാണ്. സർവശക്തനും സർവജ്ഞനുമാണ് അവിടുന്ന്. കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു. മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു. പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല. ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. വളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്. ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും വരുത്. ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അവരുടെ ദീർഘായുസ്സിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. കാരണം ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മിച്ചമാണ്. ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനവർത്തനായി മരിക്കുന്നതാണ്. വിവേകമുള്ള ഒരുവനാൽ നഗരം ജനനിബിഡമാകും. നിയമനിഷ്ഠമില്ലാത്ത ഒരു മാർഗം വഴി അത് ശൂന്യമാകും. ഇങ്ങനെയുള്ള പലതും എന്റെ കണ്ണു കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലുത് എന്റെ ചെവി കേട്ടിട്ടുമുണ്ട്. പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കുന്നു. അനുസരണയില്ലാത്ത ജനത ക്രോധമാളി കത്തിക്കുന്നു. സ്വശക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോടും അനുസരിച്ച പുരാതന മല്ലന്മാരോട് അവിടുന്ന് ക്ഷമിച്ചില്ല. ലോകത്തിന്റെ അയൽക്കാരെ അഹങ്കാരം നിർത്തുന്നു. അവരെ വെറുതെ വിട്ടില്ല. നാശത്തിന് ഒഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തെറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. കലാപത്തിന് അണിനിരന്ന 600,000 ദുർവാസിക്കാരോടും അവിടുന്ന് കരുണ കാണിച്ചില്ല. ദുശ്ശാഠ്യക്കാരൻ ഒരുവനെയുള്ളൂവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നെങ്കിൽ അത്ഭുതമാണ്. കരുണയും കോപവും കർത്താവിനോട് കൂടെയുണ്ട്. ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ഭക്തിയാണ് പ്രകടമാകുന്നത്. അവിടുത്തെ കാരണം പോലെ തന്നെ ശിക്ഷയും വലുതാണ്. പ്രവൃത്തികൾക്കനുസൃതമായി അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു. പൊള്ളം മുതലായി പാപി രക്ഷപ്പെടുകയില്ല. ദൈവഭക്തന്റെ ക്ഷമ പ്രതാപുകയുമില്ല. കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. പ്രവർത്തികൾക്കൊത്ത പ്രതിഫലം ഓരോരുത്തരും ലഭിക്കും. ഇങ്ങനെ പറയരുത്, ഞാൻ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കും, ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും, അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല, നിസ്സീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ്, സ്വർഗവും സ്വർഗാദി സ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും, പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ കുലുങ്ങും. ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല, അവിടുത്തെ മാർഗങ്ങളെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. മനുഷ്യദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു. അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും? ആരവയ്ക്കു വേണ്ടി കാത്തിരിക്കും? പ്രതിഫലത്തിന്റെ ദിനം വിദൂരത്താണ്. ഇങ്ങനെയാണ് വിവേകശൂന്യൻ വിചാരിക്കുന്നത്, ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു. മകനെ, ഞാൻ പറയുന്നത് കേട്ട് ജ്ഞാനമാർജിക്കുക, എന്റെ വാക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കുക. സൂക്ഷ്മതയുള്ള ഉപദേശവും ജ്ഞാനവുമാണ് ഞാൻ നൽകുന്നത്. ആദിയിൽ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടികളുടെ കർമ്മരംഗവും നിർണയിച്ചു. ശാശ്വതമായ ക്രമത്തിലാണ് അവയെ സംവിധാനം ചെയ്തത്. അത് ഭാവി തലമുറകൾക്കും ബാധകമാണ്. അവയ്ക്ക് വിശപ്പോ ക്ഷീണമോ ഇല്ല. ഒരിക്കലും അവ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നില്ല. അവ പരസ്പരം തിക്കിത്തിരക്കുന്നില്ല. അവയൊരിക്കലും അവിടുത്തെ വാക്ക് ധിക്കരിക്കുന്നില്ല. സഹഭൂമിയെ നോക്കുകയും തന്റെ നന്മകൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. എല്ലാവിധ ജീവജാലങ്ങളെയും കൊണ്ട് അവിടുന്ന് അതിന്റെ ഉപരിതലം നിറച്ചു. അവ മണ്ണിലേക്ക് മടങ്ങും. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവ് വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവർത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവർത്തികളുടെ മുഖത്തും പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമം സ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാമത്തിന്റെ മഹിമയെ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ നീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുകയെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രായേലിന് സ്വന്തം അവകാശമായി തെരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോദരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോടും പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചലകൾ ഉയർത്ത് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവേൻ. അവിടുത്തെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവേൻ. അത്യുന്നതിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വരുത്തുകയും ചെയ്യുവേൻ. ജീവിക്കുന്നവർ അത്യുന്നതിന് സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിലാർ അവിടുന്ന് സ്തുതിക്കും. അസ്തിത്വമില്ലാത്തവനിൽ നിന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവിനത്തിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. മനുഷ്യൻ അമർത്യമല്ലാത്തത് കൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായി മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെയാണ് നിരത്തുന്നു. എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്ക് കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി ചിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും? അവിടുത്തെ കാരണം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്ക് കഴിയുകയില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയുള്ളൂ. അവനതെന്നും പ്രഹേളികയായിരിക്കും. മനുഷ്യന്താണ് അവനെ കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവന്റെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സുവരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിലെ തുള്ളിവെള്ളം പോലെയും ഒരു മണൽ തട്ടി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം ഇഷ്ടമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരനോടാണ്. എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു. ആർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയനാടുകളെ എന്നപോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ നീതിപതികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. മകനെ, നിന്റെ സൽപ്രവർത്തികളിൽ നിന്ന് കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. മഞ്ഞ് കഠിനമായി ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തെക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയിട്ട സമ്മാനത്തെ അതിശയിക്കുകയില്ലേ? കരുണിവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. ഘോഷൻ കാരുണ്യരഹിതനും നിന്ദകനുമാണ്. വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു. കാര്യം ഗ്രഹിച്ചതിനു ശേഷം സംസാരിക്കുക. രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക. ന്യായവിധിക്ക് മുമ്പ് തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുമ്പ് വിനീതനാകുക. പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. നേരത്തെ യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത്. മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെ കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷങ്ങളെ കുറിച്ചും ചിന്തിക്കുക. സമൃദ്ധിയുടെ വിശപ്പിനെ കുറിച്ചും സമ്പത്തുകാലും ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ച് ചിന്തിക്കുക. പ്രഭോത്രപാദം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിനു മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു. ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കും. പാപത്തിന്റെ നാളുകളിൽ ദുഷ്പ്രവർത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തുന്നു. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു. അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ വചസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും. അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും. അധമവികാരങ്ങൾ കീഴടങ്ങാതെ കൃഷ്ണ നിയന്ത്രിക്കുക. അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപത്രമായി തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്. അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി പിച്ചക്കാരനായി തീരരുത്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്ന അല്പാൽപമായി നശിക്കും. സ്ത്രീയും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. ദേശികളുമായി ഇടപഴകുന്നവന് വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു. വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും. വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല. പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു. ദുഷ്ടതയിലാണ് നിൽക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. വ്യർത്ഥഭാഷണം ചെയ്തുറക്കുന്ന മനുഷ്യന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്, നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. പാപമാവുകയില്ലെങ്കിൽ അത് നീ വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവന് നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും, ക്രമേണ അവൻ നിന്നെ വെറുക്കും. കേട്ടകാരും നിന്നോടൊത്ത് മരിക്കട്ടെ, ധൈര്യമായിരിക്കുക, നീ പൊട്ടിത്തെറിക്കുകയില്ല. രഹസ്യം കേട്ട ബുദ്ധി പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കും. തുടയിൽ തുളഞ്ഞുകയറിയ അസ്ത്രം പോലെയാണ് പോഷന്റെ ഉള്ളിൽ രഹസ്യം. കേട്ടകാരും സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക, അവനത് ചെയ്തിട്ടില്ലായിരിക്കാം, ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക, അവനത് പറഞ്ഞിട്ടില്ലായിരിക്കാം, പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ. സ്നേഹിതനോട് ചോദിക്കുക, അത് മിഥ്യാപവാദമായിരിക്കും, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. ആർക്കും തെറ്റുപറ്റാം, നാവുകൊണ്ടൊരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുൻപ് അവനുമായി സംസാരിക്കുക. അത്യുന്നതന്റെ നിയമം നിറവേറ്റാൻ ഇടം നൽകുക. എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു. ജ്ഞാനത്തിന്റെ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട്. ഇന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല, ഭാവികളുടെ ഉപദേശം വിവേകരഹിതമാണ്. നിന്ദ്യമായ സാമർഥ്യവുമുണ്ട്. ജ്ഞാനമില്ലാത്തതുകൊണ്ട് മാത്രം പോഷനായിരിക്കുന്നവനുമുണ്ട്. നിറ്റം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ. സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട്. സംകാര്യം നേടാൻ നിഷ്കരണം പ്രവർത്തിക്കുന്നവരുമുണ്ട്. ശിരസ് നമിച്ച് വിലപിച്ച് നടക്കുന്ന ആ ഭാസൻ ഉണ്ട്. അവന്റെ ഹൃദയം നിറയെ കാപട്യമാണ്. അവൻ മുഖം മറച്ച് ഒന്നും കേൾക്കുന്നില്ലെന്ന് നടിക്കും. ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിന്റെ മേൽ ചാടി വീഴും. അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും ചക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും. ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. സമയോചിതമല്ലാത്ത ശാസനയുണ്ട്. മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കോപമുള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റ് പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അക്രമം കൊണ്ട് അനീതി നന്ദീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപകരിക്കാൻ ആഗ്രഹിക്കുന്ന ചണനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട്. അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴും അറിയാവുന്നത് കൊണ്ട് മൗനം പാലിക്കുന്നവരുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരന് കുറച്ചിനും സമയം നോട്ടമില്ല. അമിത ഭാഷി നിന്ദ്യനാണ്. തള്ളി കയറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം, ഭാഗ്യം ദൗർഭാഗ്യമായും. നിഷ്പ്രയോജനമായ ദാനമുണ്ട്, ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട്. അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട്. താഴ്മയിൽ നിന്ന് മൗത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഏറെ വാങ്ങുന്നവരുണ്ട്, ഏഴിരട്ടി കൊടുക്കുന്നവരുമുണ്ട്. ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു. പോഷന്റെ ഉപചാരം വർഷമാണ്. പോഷന്റെ ദാനം നിലപ്പെടുകയില്ല. അവന്റെ പ്രതീക്ഷ ഏഴിരട്ടിയാണ്. അവൻ അല്പം നൽകുകയും അധികം വീൺപടിക്കുകയും ചെയ്യുന്നു. അവർ തന്നെ തന്നെ കൊട്ടിഘോഷിക്കുന്നു. ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്നിലാണ്. പോഷൻ പറയും, എനിക്ക് സ്നേഹിതന്മാരാരുമില്ല, എന്റെ സൽപ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല, എന്റെ അപ്പം ഭക്ഷിക്കുന്നവരെന്നെ നിന്ദിക്കുന്നു. എത്രയോ പേർ അവനെ പരിഹസിക്കും, അതും എത്ര പ്രാവശ്യം. വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽ തെറ്റി വീഴുന്നത്. ദുഷ്ടൻ അതിവേഗം നിലം പതിക്കുന്നു. ദൈവമേസുതനയോഗ്യമാകുന്നു. പറയുന്നോ
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നടന്നിരിക്കുന്ന ബലവാനായ ദേവനമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ നിരതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ ടെലിഫോണിക് പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ നയിച്ചുകൊണ്ട് പോകുന്ന സർവശ്രേഷ്ഠനായ ദൈവത്തെ വീണ്ടും ആരാധിക്കുകയും ദൈവസന്നിധിയിൽ ശിരസ്സിനെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠമായ നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസമത്ര പോലത്തെ തിരുമനസ് ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും തിരുവേനിയെ കൃത്യമായി ഓർക്കുകയും ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നിരന്തരം സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠതയും വളരെ സ്നേഹാദരവോടുകൂടി ഈ ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യമോട് നടന്നിരിക്കുന്ന മുന്നിയ സക്കറിയാച്ചൻ, അതുപോലെ തന്നെ സന്തോഷച്ചൻ, അതുപോലെ തന്നെ ഇന്ന് തിരുവചനം ധ്യാനിക്കുന്നത് ബഹുമാനപ്പെട്ട കൊല്ലം ഭദ്രാസനത്തിലെ ബഹുമാന്യ വൈദ്യനായ വൈ ജോണച്ചന്റെ സഹനിർമ്മണിയായിരിക്കുന്ന ലിസി ജോൺ അച്ചമ്മയാണ്. അച്ചമ്മയെ വീണ്ടും പ്രസംഗത്തിനുമ്പ് ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്താം. അച്ചമ്മയും അച്ഛനെയും വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിൽ വെൽക്കം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. 129-ാമത്തെ ഗീതം, യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിൽ ഏറെ ആശ്രയമേ. പാപത്തിൽ കൂടി കടന്നു പോകുന്ന എന്നെ രക്ഷിപ്പാൻ തക്കവണ്ണം. ക്രൂശിലേറി സമസ്ത മാനവജാതിയെയും വിശുദ്ധിയിലേക്ക് നയിച്ച സ്വർഗരാജ്യത്തിന്റെ നൂതന സാധ്യതകൾ ഉണർത്തിക്കൊടുത്ത സർവശക്തനെ ഹൃദയപൂർവ്വമായിട്ട് നമുക്ക് ആരാധിക്കാം. നല്ലയിടനായ യേശുനാഥൻ നിരന്തരം ജീവിതത്തിന്റെ ഓരോ പദങ്ങളിലും പോകേണ്ടുന്ന പാതയിൽ നടക്കത്തക്കവണ്ണം എന്നെ പ്രേരിപ്പിക്കുന്ന ദൈവത്തിന് സ്തുതി അർപ്പിക്കാം. കൊടുക്കീടിൽ നിത്യം നടത്തണമേ എന്ന് നമുക്ക് തന്നെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. യേശുവിൻ നാമം
എനിക്ക് പ്രയാണം
ആയിരം ആയിരങ്ങളായും പതിനായിരം പതിനായിരങ്ങളായുമുള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പിക്കുവാൻ ഒരു പ്രയാസമില്ലല്ലോ. ആയതുകൊണ്ട് ജനകരായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പ്രസിദ്ധമായ പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യരായ എന്റെ പാപങ്ങൾക്കും എന്റെ കഠിന കുറ്റങ്ങൾക്കും പരിപാലും പാപപരിഹാരം ചെയ്യണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ. കർത്താവായ മെസ്സിഹ, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധവും സഹായിക്കും. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും പുതിയ മതവും യോഗ്യമാകുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. പ്രിയക ദൈവത്തിന്റെ ദുരിതരനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, വീണ്ടും ഒരു ബുധനാഴ്ചയോടുകൂടെ നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കാനും പ്രാർത്ഥിക്കാനും തിരുവചനം കേൾക്കാനും ഒക്കെ അവസരം നമ്മുടെ ദൈവത്തെ നമുക്ക് വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ദൈവത്തെ ആരാധിപ്പാൻ തക്കൊണ്ട് ലഭിക്കുന്ന നിമിഷങ്ങളൊക്കെയും ജീവിതത്തിന്റെ ഏറ്റവും മൂല്യമേറിയ നിമിഷങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ രൂപപ്പെടുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷത്തിൽ നിന്നുള്ള സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ സഭയുടെ ആരാധന ക്രമീകരണം അനുസരിച്ച് ഈ വരുന്ന ബുധനാഴ്ച, ഈ വരുന്ന 15-ാം തീയതി വിത്തുകൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിന്റെ പെരുന്നാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. ഒരുപക്ഷെ പല അവസരങ്ങളിലും ഈ ദിനത്തോടനുബന്ധിച്ച് തിരുമനസുകൊണ്ട് തന്നെ ഈ പെരുന്നാളിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ തിരുമേനി നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. മാതാവിന്റെ വിവിധ പെരുന്നാളുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പെരുന്നാൾ തന്നെയാണ് വിത്തുകൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിന്റെ പെരുന്നാൾ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, അതിനുശേഷം അടുത്ത ആഴ്ചയായിട്ട് 3 നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ദിനങ്ങളാണ്. ചില പല മനുഷ്യരൊക്കെ ചിലപ്പോൾ ചോദിക്കും, 3 നോമ്പിനെടുത്തേക്ക് പള്ളി അനൗൺസ് ചെയ്തപ്പോൾ അച്ഛാ ഒരു നോമ്പ് കഴിഞ്ഞതേ ഉള്ളൂ, അടുത്ത് തന്നെ അടുത്ത് നോമ്പും വന്ന് ഇങ്ങനെ ആണെങ്കിലൊക്കെ ഞങ്ങൾ പക്കടി വന്ന് ചത്തുപോകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിലരൊക്കെ തമാശ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞു, നമുക്കറിയാം നമ്മളൊക്കെ കമ്പ്യൂട്ടറും ഡിവൈസും ഉപയോഗിക്കുന്നവരാണ്. പെട്ടെന്നൊരു അതിനകത്ത് വയറൊക്കെ വന്നു കഴിഞ്ഞാൽ കമ്പ്ലിറ്റ് നിശ്ചലമായി പോകും. ഇന്നലെ ഒന്ന് 3 വരാനായിട്ട് ചില താമസം എടുക്കും. അതൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ കുറവുകൾ കൊണ്ടും ഒക്കെ ചില ഫംഗസൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ സ്റ്റക്കാകുമ്പോൾ ഈ നോമ്പും പ്രാർത്ഥന ഉപവാസം ഒക്കെയാണ് ഈ സിസ്റ്റം ഒന്ന് ക്ലിയർ ആക്കി ഈ ദൈവികമായ ചാനലിൽ നമ്മൾ നയിക്കുന്നത്. അപ്പം നോമ്പും നമസ്കാരങ്ങളും ഒക്കെ ദിവസം നമുക്ക് പണം നൽകുന്ന ഈ ദിനങ്ങളൊക്കെയാണ് നമ്മളെ നമ്മുടെ ചിന്തകളെയൊക്കെ ഒരുപാട് ദിവസം നമ്മളൊന്നും അറിയാതെ തന്നെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും ചിന്തമാത്രം ഈ നോമ്പിൽ കൂടിയുള്ള ജീവിതം നമ്മൾ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മാറ്റം ശക്തമായിട്ട് നമ്മളുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് സഭ വളരെ കാര്യമായിട്ട് നോമ്പുകളൊക്കെ നോക്കുവാനും അനുഷ്ഠിക്കുവാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഈ ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ ദൈവികമായ ജീവിതത്തിൽ ഇതൊക്കെ വളരെ അനിവാര്യമാണ്. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് അതൊക്കെ വിശുദ്ധരായിട്ട് മനസ്സരതായിട്ട് നിലനിൽക്കുന്നത്. ആ ഒരു ജീവിതത്തിന്റെ അനുസ്ഥാനം ചെയ്യാനായിട്ട് പിതാക്കന്മാർ നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിലേക്ക് ഈ ദിനങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോട് കാണുകയും പ്രാർത്ഥനാപൂർവമൊക്കെ ഈ ദിനങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യണമെന്ന് പ്രധാനമായ സമയത്ത് ആഹ്വാനം ചെയ്യുന്നു. പിന്നെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഞാൻ നേരത്തെ വെൽക്കം ചെയ്തതുപോലെ ഇവിടെ കൊല്ലം ഭദ്രാസനത്തിലെ വൈദികനായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈ ജോണസിന്റെ സഹധർമ്മിണി ലിസി ജോസ് പശമയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വനിതകളൊന്നും അധികം നമ്മുടെ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുത്തിട്ടില്ല. ഇതിനു മുമ്പ് സ്ത്രീ സമാജമായ പ്രതിനിധിയായിരിക്കുന്ന ആന്റി ഒരിക്കലെ പ്രസംഗിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു രണ്ടാമതായിട്ടാണ് ലിസി പശമ പ്രസംഗിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഒരു ശുശ്രൂഷ പശമയെ ക്ഷണിക്കാനായിട്ട് കാരണം ഇതുപോലുള്ള ശുശ്രൂഷകളിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സഭയില് പ്രത്യേകിച്ച് കൊല്ലം ഭദ്രാസനത്തില് ആർത്തിക സ്ഥലങ്ങളിൽ വിവിധ രംഗങ്ങളിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട പശമയുടെ. നിലവില് കൊല്ലം ഭദ്രാസനത്തിലെ പ്രീ മാരിറ്റിക്കൽ കൗൺസിലിങ്ങിന്റെ ഫാക്കൽറ്റി മെമ്പറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. നമുക്കറിയാം പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് വളരെ ഇന്നത്തെ യുവതലമുറകളിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു സംഗതി തന്നെയാണ് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെയൊക്കെ വിവാഹ ജീവിതത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊടുത്ത് അവരെ ആ ഒരു ജീവിതത്തിന്റെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. അതോടൊപ്പം തന്നെ കൊല്ലം ഭദ്രാസനത്തിന്റെ തേവലക്കര മേഖലയിൽ ദേവീബോധനത്തിന്റെ സഹോദരയിൽ കുറച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ കോട്ടത്തെ കുറച്ചുള്ള കഴിഞ്ഞതാണ് ആ ഒരു മേഖലയിലും വളരെ ആത്മാർത്ഥമായിട്ട് കുറച്ച് പ്രവർത്തിക്കുന്നു. പിന്നെ ഔദ്യോഗിക ജീവിതത്തിൽ വളരെ നല്ലൊരു ചുമതല വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. റിട്ടയർഡ് കേണലായിട്ട്, അതായത് കേണലായിട്ട് കേണൽ പദവിയിൽ റിട്ടയർ ചെയ്ത വ്യക്തിത്വമാണ് പച്ചമ്മയുടെ. അങ്ങനെ നേഴ്സ് ചുമതല ഏറ്റവും ഹയർ ആയിട്ടുള്ള ചുമതലയാണ് മിലിട്ടറിയിൽ. അത് വളരെ നല്ല ഒരു ഗ്രേഡാണ്, മറ്റുള്ളവർ നല്ല ബഹുമാനം പറ്റുകൊടുക്കുന്ന ഒരു ഗ്രേഡ് തന്നെയാണ്. അങ്ങനെ സഭയിലും സമൂഹത്തിലും വിവിധ തലങ്ങളിൽ വളരെ ഉയർന്ന തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് പച്ചമ്മയുടെ. അച്ഛനാണെങ്കിലും ബൈജോണത്തിൽ ഇതിനു മുമ്പ് നമ്മുടെ ശുശ്രൂഷയിലൊക്കെ സംബന്ധിക്കുകയും നല്ല ചിന്തകൾ പകർന്നു നൽകുകയും ചെയ്തിട്ടുണ്ട്. അച്ഛനും പച്ചമ്മയൊക്കെ അമേരിക്കൻ സന്ദർശകരായിട്ട് ഇവിടെയുണ്ട്. വളരെ സ്നേഹത്തോടും മാതൃകോടും കൂടെ പ്രിയപ്പെട്ട അച്ഛനെയും പ്രത്യേകിച്ച് പച്ചമ്മയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു ഗീതം കൂടെ ചേർന്ന് സമർപ്പിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട പച്ചമ്മ ദൈവത്തിൽ ധ്യാനിക്കുന്നതായിരിക്കും. വിശേഷഗീതങ്ങളിൽ 224-ാമത്തെ ഗീതം, വിശേഷഗീതങ്ങളിലെ 224-ാമത്തെ ഗീതം. നന്ദിയാൽ എന്നുള്ളം പൊങ്ങുന്നേ വല്ലപ്പ നിൻ കൃപ ഓർക്കുമ്പോൾ, വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത കൃപകൾ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ വളരെ അത്ഭുതകരമായിട്ട് ഓരോ നിമിഷവും നമ്മളെ നയിക്കുകയും നടത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വലിയ കൃപ. പലപ്പോഴും നന്മകളൊക്കെ ആസ്വദിച്ച് എന്റെ കഴിവ് കൊണ്ട് എന്റെ ബുദ്ധി കൊണ്ട് ലഭിക്കുന്നുവെന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ലഭിക്കുന്ന ഓരോ നന്മയും ദൈവം ചെയ്യുന്ന വലിയ നന്മകളാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ദൈവമിട്ട ഒരു വെട്ടത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്, ഒരു പ്രകാശത്തെ വളർത്തിയെടുക്കാൻ സാധിക്കുമ്പോഴാണ് നന്മമല്ല ദൈവത്തിന്റെ കൃപയാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുകയും ആ ബോധ്യത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടപ്പോൾ ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കാൻ തക്കുന്നത് നമുക്ക് സാധിക്കുന്നത്. ഒരാഴമായ ചിന്തയിലേക്ക് നയിക്കുന്ന ഈ ജീവിതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. നന്ദിയാൽ നിങ്ങളുടെ തൊങ്ങുന്ന വല്ല ഭാഗ്യം കൃപയോർക്കുന്നു.
ോ വന്നിട്ട്
യോജന ചേർത്തരായിട്ട് ബിസി ജോൺ കട്ടമ്മ വളരെ സ്നേഹാദരവോടുകൂടി സമയത്ത് സ്വാഗതം ചെയ്യും.
ശ്രീയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട സെക്രട്ടറി അച്ഛൻ, പന്നി വൈദിക ശ്രേഷ്ഠർ, ദൂരെയും ചാരയുമായി വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവജനങ്ങളും, ഇന്ന് ഈ പ്രാർത്ഥനയിൽ അല്പസമയം എനിക്ക് ചേരുവാനും തിരുവചനം ശുശ്രൂഷിക്കുവാനും തന്ന ഈ നല്ല സമയത്തെ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കുടുംബങ്ങൾ ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇരിക്കുകയും തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഈ കുടുംബങ്ങളെ സംരക്ഷിക്കുവാനുള്ള ചുമതല എല്ലാ മാതാപിതാക്കൾക്കുമുണ്ട്. ഒരു ഉത്തമ കുടുംബത്തെ വാർത്തെടുക്കുവാൻ ഒരു പുരുഷനേക്കാൾ സമർത്ഥ സ്ത്രീയാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. യെഹെസ്കേൽ പ്രവചനം 16:44 ഇപ്രകാരമാണ് പറയുന്നത്, യഥോ മാതാ തഥാ പുത്രി, എപ്രകാരമാണ് ഒരമ്മ അപ്രകാരമായിരിക്കും ആ കുഞ്ഞുങ്ങളും. അതുകൊണ്ടൊരു കുഞ്ഞ് ഒരു കുടുംബത്തെ വാർത്തെടുക്കുന്ന ചുമതല ഒരു ഭർത്താവിനേക്കാൾ കൂടുതൽ ഭാര്യയിലാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് നാം തിരുവചന ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് സദൃശ്യവാക്യങ്ങൾ 9:1. ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് 7 തൂണുകൾ തീർത്തു. ഇവിടെ ജ്ഞാനമായവൾ എന്ന് പറഞ്ഞാല് യഹോഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. സദൃശ്യവാക്യങ്ങൾ 1:7 അത് പറയുന്നുണ്ട്. ആ ജ്ഞാനയായ യഹോഭക്ത 7 തൂണുകളാണ് പണിയുന്നത് തന്റെ ഗ്രഹത്തിന്. 7 എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക സ്ഥലങ്ങളിൽ ഈ 7 മാഹാത്മ്യം വിവരിച്ചിട്ടുണ്ട്. 7 തൂണുകൾ, 7 ദിവസം, 7 വർഷം, വിശുദ്ധ വർഷം, ശാബത് വർഷം, അതുപോലെ 70 ഘട്ടം ക്ഷണിക്കുക, 7 യൗവനക്കാരെ അപ്പോസ്തലന്മാർ തിരഞ്ഞെടുത്തത്, അതുപോലെ 7 നക്ഷത്രങ്ങൾ, 7 വിളക്കുകൾ, ജീവപുസ്തകത്തിന്റെ 7 മുദ്ര, ഇതെല്ലാം കാണിക്കുന്നത് ഒരു പൂർണ്ണ സംഖ്യയാണ്. അപ്പോൾ യഹോവയായ സ്ത്രീ ഒരു പൂർണ്ണതയിൽ എത്തിയവളാണ്. അവൾക്ക് ഒരു പൂർണ്ണമായ ഒരു കുടുംബത്തെ വാർത്തെടുക്കുവാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഈ 7 തൂണുകൾ ഏതാണ് എന്നുള്ളത് നാം അല്പമായി ഇന്നൊന്ന് വിശകലനം ചെയ്യാം. 1 തൂണ്, ലക്ഷ്യബോധം. പ്രകാശ നഗരമായ ലൂക്കോസിന്റെ സുവിശേഷം 23:14 നാം ഒരു സംഭവം അവിടെ കാണുകയാണ്. പ്രകാശ നഗരമായ യെരുശലേമിൽ നിന്നും അന്ധകാര നഗരമായ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെ മധ്യേ അവർക്ക് ലക്ഷ്യബോധമില്ലാത്ത ഒരു യാത്രയായിരുന്നു. അതിനാൽ അവിടെ എന്താ സംഭവിച്ചെന്നാൽ അവിടെ തർക്കം, വാടിയ മുഖം, ക്രിസ്തുവിൽ വിശ്വാസമില്ലായ്മ, സംശയം, ലക്ഷ്യബോധമില്ലായ്മയുടെ ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിച്ചത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 2:49 ലക്ഷ്യമുള്ള ഒരു ബാലനെ പറ്റി നമ്മൾ കാണുന്നു. ബാലനായ യേശു പറയുകയാണ്, എന്നെ തിരയുന്നത് എന്തിനെ, എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് അല്ലയോ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. അവിടെയാണ് ലക്ഷ്യബോധം. ലക്ഷ്യബോധമില്ലാത്ത ഒരമ്മയാണെങ്കിൽ കുടുംബത്തിൽ മൂല്യച്ചുതിരും എന്നുള്ളതിന് സംശയമില്ല. ലക്ഷ്യബോധമുള്ള ഒരു അമ്മയാണെങ്കിലോ അവൾ സർവ്വതും കുടുംബത്തിന് വേണ്ടി ചെയ്യുകയും അവളെ അവളുടെ ഭർത്താവ് പ്രശംസിക്കുകയും അവളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. സദൃശവാക്യങ്ങൾ 31 അത് മുഴുവനും പരാമർശിച്ചിട്ടുണ്ട്. അവൾ തിന്മയല്ല, നന്മയാണ് ചെയ്യുന്നത്. അവന്റെ ലാഭത്തിന് ഒരു കുറവും അവളിൽ നിന്നും ഉണ്ടാകുന്നില്ല. അവളുടെ മക്കൾ അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു, അവളുടെ ഭർത്താവ് അവളെ പ്രശംസിക്കുന്നു. യഹോഭക്തിയുള്ള സ്ത്രീ പട്ടണത്തിലും പ്രശംസിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതാണ് ലക്ഷ്യബോധത്തിന്റെ ഒരു പ്രതിഫലം അവൾക്ക് ലഭിക്കുന്നത്. 2 താഴ്മ. താഴ്മ എന്നാൽ ഹ്യൂമിലിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ വെർച്യൂസ്. എല്ലാ നന്മയുടെയും അമ്മയാണ് താഴ്മ. ഈ ഹ്യൂമിലിറ്റി എന്നാൽ ഹ്യൂമസ് എന്ന ഒരു പദത്തിൽ നിന്നാണ് അതിന്റെ അർത്ഥം ഫലഭൂയിഷ്ഠമായത്. ഒരു സ്ത്രീയിൽ ഈ ഫലഭൂയിഷ്ഠി ഉണ്ടാവണമെങ്കിൽ അവളും ദൈവകൃപ പ്രവഹിക്കണം. എല്ലാ നന്മകളുടെയും അമ്മ താഴ്മയാണ്. വിശുദ്ധ കന്യക മറിയം അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ഒന്നുമില്ല എന്നൊരു ബോധം നമ്മളിൽ ജനിക്കണം. യെശയ്യാ പ്രവചനം 6:5 നമ്മൾ കാണുന്നത് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആയ യെശയ്യാവ് അദ്ദേഹം സൈന്യങ്ങളുടെ യഹോവയെ കാണുമ്പോൾ അദ്ദേഹം തന്റെ കുറവുകൾ തിരിച്ചറിയുകയാണ്. അയ്യോ, എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളിലുള്ള ജനത്തിന്റെ നടുവിൽ ജീവിക്കുന്നു. ഇതായിരിക്കണം നമ്മൾക്ക് ദൈവ കൃപയും അതിലൂടെ താഴ്മയും ലഭിക്കുമ്പോഴുള്ള നമ്മുടെ അനുഭവം. ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക. താഴ്മയിൽ നീളമില്ല, പൊങ്ങച്ചമില്ല, ദുരഭിമാനമില്ല. താഴ്മ വിവേകമാണ്. നിസ്സംഗത്വ ഭാവം അതിലുണ്ട്. അഹങ്കാരമില്ല, അഹംഭാവമില്ല. എത്ര ഉയർത്തിയാലും ഉയരുകയില്ല, എത്ര താഴ്ത്തിയാലും താഴുകയില്ല. ഇത് ലഭിക്കണമെങ്കിൽ നാം ദൈവകൃപയിൽ ആശ്രയിക്കണം. നമ്മുടെ ശരീരത്തെ പരിപൂർണമായും സമർപ്പിക്കണം. നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം. നമ്മളിലുള്ള അഹങ്കാരവും അഹംഭാവവും നമ്മൾ ഉപേക്ഷിക്കണം. നമ്മളുടെ ഉൾക്കണ്ണുകൾ കൊണ്ട് നാം ദൈവത്തെ കാണണം. മൂന്നാമതായി, ആത്മീയ അടിത്തറ. ജ്ഞാനിയായ സ്ത്രീയെ സാക്ഷ്യ ജീവിതം നയിച്ചിയ ഒരു സ്ത്രീയായിരുന്നു. എന്റെ അമ്മയുടെ ഗർഭപാത്രമാണ് എന്റെ ആത്മീയ പള്ളിക്കുടം എന്നവൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. ഇത് അവൾ തന്റെ കുടുംബത്തിനും തന്റെ മക്കൾക്കും തന്റെ സഭയ്ക്കും തന്റെ സമൂഹത്തിലും സാക്ഷ്യമുള്ളവളായി അവൾ ജീവിച്ചു. തീക്ഷ്ണമായ ദൈവഭക്തി അവളിലുണ്ടായിരുന്നു. എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം എന്നേക്ക് നിലനിൽക്കുന്നു. അവളൊരു പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയായിരുന്നു. അതായിരുന്നു അവളുടെ മൂന്നാമത്തെ തൂണ്. നാലാമത്തേത് സ്ഥിരോത്സാഹം. ഉത്സാഹിയുടെ കൈയാണ് സമ്പത്ത് ഉണ്ടാകുന്നത്. ആഗ്രഹത്തിൽ നിന്നാണ് സ്ഥിരോത്സാഹം ഉണ്ടാകുന്നത്. നമ്മൾക്ക് കഠിനാധ്വാനം ആവശ്യമാണ്. പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമാണ്. പരാജയങ്ങളിൽ തോറ്റുപോകേണ്ടതല്ല നമ്മളുടെ ജീവിതം. മഹാനായ ശാസ്ത്രജ്ഞൻ എഡിസൺ, അദ്ദേഹം പല പരീക്ഷണങ്ങളും തോറ്റു. ഏകദേശം 17,000 പരീക്ഷണങ്ങൾ അദ്ദേഹം ചെയ്തു എന്ന് കണക്കാക്കപ്പെടുന്നു. എല്ലാത്തിലും തോൽവിയായിരുന്നപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയൊക്കെയും കത്തിനശിച്ചു. അദ്ദേഹം ആർത്ത് അട്ടഹസിച്ച് ഇപ്രകാരം പറഞ്ഞു, ഇതാ എന്റെ പരാജയങ്ങളുടെ പരീക്ഷണശാലയൊക്കെയും കത്തിനശിച്ചിരിക്കുന്നു. ഇനിയും എന്റെ ഉള്ള മുമ്പിലുള്ളത് എന്റെ വിജയത്തിന്റെ പരീക്ഷണശാലയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ ആരംഭിക്കുകയും അദ്ദേഹം മഹാനായ ഒരു ശാസ്ത്രജ്ഞനായി. ഈ ബൾബ് കണ്ടുപിടിക്കുകയും സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹാനായ ശാസ്ത്രജ്ഞൻ ഇന്നും നമ്മളുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരാളാണ്. നാം എപ്പോഴും അലസമായി ഇരുന്നു കഴിഞ്ഞാല് ശേഷവാക്യങ്ങൾ 6:10 പറയുന്നുണ്ട്, കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്ക, അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. നമുക്ക് ഉറങ്ങി തീർക്കേണ്ടതല്ല നമ്മുടെ ജീവിതം എന്ന് നാം മനസ്സിലാക്കണം. As a man thinks, so is he. നാം എപ്രകാരം ചിന്തിക്കുന്നുവോ അതുപോലെ ആയിരിക്കും നാം ആയിത്തീരുക എന്ന് നാം മനസ്സിലാക്കണം. 5, വിശ്വാസ തീവ്രത. എല്ലാ സുവിശേഷങ്ങളിലും വളരെയധികം ശോഭിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മഗ്ദലന മറിയയുടേത്. മഗ്ദല എന്ന വേശികളാൽ നിറയപ്പെട്ട സ്ഥലത്തിൽ നിന്നും തലപ്പേരിനാൽ അറിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മറിയ. 7 ഭൂതങ്ങൾ പുറത്താക്കപ്പെട്ട മറിയ. ഇവൾ രോഗവിമുക്തിയുടെ ഫലമായി കർത്താവിനെ ജീവിതകാലം മുഴുവനും അനുഗമിച്ചവൾ. അവൾ അവളുടെ വിശ്വാസ തീവ്രത കാരണം അവൾ ദൈവത്തിന്റെ വിശ്വസ്ത ദാസിയായി. ശിഷ്യന്മാർ ക്രൂശിൽ വരെ എത്താൻ ഭയന്നപ്പോൾ അവൾ അതിവേദനയോടെ ക്രൂശോളം എത്തി. ആ വേദന കർത്താവുമായി പങ്കിടുകയാണ്. അതിരാവിലെ അവൾ ഇരുട്ടുള്ള സമയത്ത് കർത്താവിന് സുഗന്ധ ദ്രവ്യവുമായി കല്ലറയ്ക്കയിലെത്തിയ ആ വിശ്വസ്ത ദാസി. കർത്താവിനെ കല്ലറയ്ക്കിൽ കാണാതെ നൊന്ത് കരയുന്ന മറിയ, അവനെ എനിക്ക് കാണിച്ചു തരണമേ, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം എന്ന് ദൂതന്മാരോട് പറയുന്ന ഒരു മറിയയാണ് ആ വിശ്വസ്ത ദാസി. അവൾക്ക് ഒരു വിശ്വാസത്തിന്റെ ഒരു വിശ്വാസം ഇല്ലായ്മ അവളിൽ വന്നില്ല. അവളുടെ കർത്താവ് അവളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വിശ്വസ്തത, വിശ്വാസം അവൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഈ ഒരു വിശ്വാസം നമുക്ക് നമ്മളുടെ സഭയിലോ നമ്മളുടെ കുടുംബത്തിലോ എന്ത് വന്നാലും ഈ വിശ്വാസ തീവ്രത നമ്മളിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നാം പതറിപ്പോകും. അപ്പോൾ വിശ്വാസ തീവ്രതയാണ് 5 തൂണെന്ന് പറയുന്നത്. 6, സ്നേഹം. ഏറ്റവും കൂടുതൽ കൊടുക്കാൻ കഴിയുന്നതും എന്നാൽ പകർന്നു കൊടുക്കുവാൻ മടിക്കുന്നതുമായ ഒരു ഊഷ്മള വികാരമാണ് സ്നേഹം. വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നോട്ടത്തിലൂടെയും സ്പർശനത്തിലൂടെയും നാം മറ്റുള്ളവർക്ക് സ്നേഹം പങ്കിട്ട് കൊടുക്കണം. സ്നേഹം പകർന്നു കൊടുക്കാനുള്ളതാണ്, മനസ്സിൽ വെച്ചേക്കാനുള്ളതല്ല. എത്രയും പകർന്നു കൊടുക്കുന്നു അതിലിരട്ടിയായി തിരികെ കിട്ടുന്ന ഒരു ഊഷ്മള വികാരമാണ് സ്നേഹം. ഒരു ഭർത്താവിനെയോ ഭാര്യയോ അടിമയെ പോലെ കരുതിയാൽ ആ ഭർത്താവിനോ ഭാര്യയ്ക്കോ പരസ്പരം സ്നേഹിക്കുവാൻ സാധ്യമല്ല. വാക്കിലൂടെ നമ്മൾ ഇപ്രകാരം പ്രകടിപ്പിക്കണം: നീ എനിക്ക് ഏറ്റവും വിലപ്പെട്ടവളാണ്, നീ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും വരും. ഉൽപ്പത്തി പുസ്തകം 1:23 ആദം ഹവ്വയോട് പറയുന്നതാണ്. അപ്പോൾ ഇത് നാം മനസ്സിലാക്കണം. വീട്ടിൽ മധുര സ്വപ്നങ്ങൾ പങ്കുവെക്കണം, പൊട്ടിച്ചിരികൾ വേണം, നന്മയെ പുകഴ്ത്തണം, തിന്മയെ ക്രിയാത്മകമായി തിരുത്തണം, എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് തീരുമാനങ്ങൾ എടുക്കണം. കുഞ്ഞുങ്ങളെ ഇവിടെ കോപിക്കരുത്. ലേഖനം 6:4 പറയുന്നത്, നിങ്ങൾ കുഞ്ഞു നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കാൻ അവരോട് കോപിക്കരുത്. അവരെ കർത്താവിന്റെ ബാലകിസയിലും പത്യോപദേശത്തിലും നിങ്ങൾ പോറ്റി വളർത്തണം. അങ്ങനെയുള്ള ഒരു കുടുംബത്തിന് ഒരു അടിത്തറയുള്ള കുടുംബമായിട്ട് വളരും. രണ്ടാമത് സ്നേഹം രണ്ടാമതായി പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നത് പ്രവൃത്തിയിലൂടെയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ എന്ന് യാക്കോബ് ശ്ലീഹ 2:17 പറയുന്നുണ്ട്. അപ്പോൾ നാം വിശ്വസിച്ചാൽ മാത്രം പോരാ, അതിലൂടെ പ്രവർത്തനങ്ങളും കാണിക്കണം. മദർ തെരേസയുടെ ഉത്തമയായ ഒരു സ്ത്രീയാണ്. തന്റെ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കഴിക്കാനില്ലാത്തപ്പോൾ അവർ ഒരു ധനാഢ്യനായ മനുഷ്യന്റെ അടുത്ത് ചെന്ന് എന്റെ മക്കൾക്ക് വല്ലതും തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കൈകളിലേക്ക് അദ്ദേഹം തുപ്പിയെങ്കിലും അവർ പറഞ്ഞു, ഇത് എനിക്കായിട്ട് ഞാൻ സ്വീകരിക്കുന്നു, ഇനിയും എന്റെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വല്ലതും തരുമോ. അദ്ദേഹത്തിന്റെ മനസ്സലിഞ്ഞ് രൂപാന്തരപ്പെട്ട് ഈ മദർ തെരേസയുടെ ഒരു ഫോളോവറായി അദ്ദേഹം മാറുകയായിരുന്നു. ഇതായിരിക്കണം നമ്മുടെ പ്രവൃത്തിയും അതിനോടൊപ്പമുള്ള വിശ്വാസവും. സഹോദരങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ദൈവത്തിന്റെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിക്കപ്പെട്ട എല്ലാവരും അന്യോന്യം സഹോദരങ്ങളാണ്. സഹോദരങ്ങൾക്ക് കൈത്താങ്ങൾ ആവശ്യമുള്ളപ്പോൾ നാം കൊടുക്കണം. സ്വന്തം സഹോദരനെ കാണാത്ത ഒരുവനും അദൃശ്യനായ ദൈവത്തെ എങ്ങനെ കാണാൻ കഴിയും? അതുകൊണ്ട് നാം പ്രവൃത്തിയുള്ളവരായിരിക്കണം. അസുഖമായിരിക്കുന്നവരെ അവരെ ശുശ്രൂഷിക്കുക, അതുപോലെ ശാരീരികമായി തളർന്നിരിക്കുന്നവർക്ക് കൈത്താങ്ങൾ നൽകുക, ഇതെല്ലാം നാം ചെയ്യേണ്ട ആവശ്യമാണ്. മൂന്നാമതായി, നോട്ടത്തിലൂടെ നമുക്ക് മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്താം. കാനാവിലെ കല്യാണത്തിന് മണവാളനായ കർത്താവ് വെള്ളത്തെ നോക്കി. മണവാട്ടിയായ വെള്ളം ചുവന്നു തുടിച്ച് രൂപാന്തരപ്പെട്ടു എന്ന് നാം കാണുന്നു. കൈവർണ്ണനയാണ്, നേർത്തരം വീഞ്ഞായി മാറി. ഇതുപോലെയാണ് ഒരു സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം. നാം എപ്പോഴും ദേഷ്യം വരുമ്പോഴേ വളരെ ക്രൂരതയോടെയാണ് മറ്റുള്ളവരെ നോക്കാൻ പാടില്ല. കർത്താവ് ആ ഉദാഹരണമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മുടെ ആ സ്നേഹപൂർണമായ നോട്ടം കാരണം മറ്റുള്ളവർക്ക് പരിവർത്തനം ഉണ്ടാകുവാൻ വളരെയധികം അത് ഉപകരിക്കുന്ന ഒന്നാണ്. നാലാമതായി, കുഷ്ഠരോഗി സ്പർശനത്തിലൂടെ നാം എങ്ങനെ സ്നേഹത്തെ വെളിവാക്കാം? കുഷ്ഠരോഗിയുടെ ഉപമ കർത്താവ് പറയുന്നുണ്ട്. അപ്പോഴേ ആ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയപ്പോഴേ കുഷ്ഠരോഗിക്ക് ഒന്നിലുമല്ലായിരുന്നു അവന്റെ സന്തോഷം. അശുദ്ധൻ അശുദ്ധനെന്ന് മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ് ആ കുഷ്ഠരോഗിയുടെ അടുത്തുപോലും വരുവാൻ ഇഷ്ടപ്പെടാതിരുന്ന ആളുകളുടെ മുമ്പിൽ എന്റെ കർത്താവ് ഒന്ന് എന്നെ തൊട്ടു. ആ തൊടലിലാണ് അവന് ഏറ്റവും സന്തോഷമുണ്ടായത്. അപ്പോൾ സ്പർശനം എന്ന് പറഞ്ഞാൽ വലിയ ഒരു മാഗ്നറ്റിക് പവറാണ്. ഒരു ദേഷ്യത്തിലിരിക്കുന്ന ഒരാളെ നമ്മൾ സ്പർശിക്കുകയാണെങ്കിൽ ആ ദേഷ്യം അപ്പാടെ മാറിപ്പോകും. നമ്മുടെ കുടുംബത്തിൽ അതുണ്ടാകണം എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഏഴാമത്തെ തൂണാണ് പ്രത്യാശ. നിരാശ സാത്താന്റെ ഏറ്റവും വലിയ ഒരായുധമാണ്. ഈ നിരാശയെ കൊണ്ട് നമ്മെ തളർത്തിക്കളയും. നിരാശ വരുമ്പോൾ നമ്മളുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല, നമ്മളുടെ ജീവിതം എടുക്കുവാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. ഈ നിരാശയിലും നാം ഓർക്കണം, ഫിലിപ്പി ലേഖനം 4:13 പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്ന ദൈവത്താൽ ഞാൻ സകലത്തിനും മതിയായവൻ. യെശയ്യാ പ്രവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ ബലമുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പോൾ എപ്പോഴും 365 ദിവസവും കർത്താവ് നമ്മളോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ നിരാശയായിരിക്കേണ്ട, നീ പ്രത്യാശയുള്ളവളായിരിക്കണം, പ്രത്യാശയുള്ളവനായിരിക്കണം. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ 7 തൂണുകളുള്ള ഒരു കുടുംബത്തെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ 7 തൂണുകൾ പണിഞ്ഞ, ഈ 7 തൂണുകൾ കൊണ്ട ഭവനമുണ്ടാക്കിയ ഈ ജ്ഞാനിയായ ഇവൾ, ഇവൾക്ക് സുഖം മാത്രമല്ല, ദുഃഖ ജീവിതത്തിലുടനീളം ദുഃഖവുമായിരുന്നു. പക്ഷേ അവൾ ഇയ്യോബിനെ പോലെ അവളെ കഷ്ടതകൾ ചുറ്റപ്പെട്ടു. ഇയ്യോ പറയുന്ന പോലെ, അവൻ എന്നെ 16:14 പറയുന്നുണ്ട്, അവൻ എന്നെ ഇടിച്ചിടിച്ച് തകർക്കുന്നു, ഞാൻ കരഞ്ഞു കരഞ്ഞെന്റെ മുഖം ചുവന്നിരിക്കുന്നു, സാഹസം എന്റെ കൈകളിലില്ല, എന്റെ പ്രാർത്ഥന നിർമ്മലമത്രേ. അവൾ പറയുകയാണ്, എന്റെ നടപ്പ് ഞാൻ എന്റെ കർത്താവിന്റെ മുമ്പാകെ തെളിയിക്കും. യോബ് 13:13 പറയുന്നുണ്ട്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. അങ്ങനെ ഈ സ്ത്രീയെ പോലെ 7 തൂണുകൾ പണിത് നമ്മുടെ കുടുംബമൊക്കെയും നല്ല കെട്ടുറപ്പുള്ളതാക്കുവാൻ നാമും ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ആ കൃപ ദൈവം നമ്മളിലേക്ക് ചുരുങ്ങി തരട്ടെ. ഇതിനെനിക്ക് അവസരം തന്ന ഇതിന്റെ എല്ലാ ഭാരവാഹികളും, പ്രത്യേകിച്ച് സെക്രട്ടറി അച്ഛനോടും എന്റെ നന്ദിയും കടപ്പാടും ഞാൻ പ്രദർശിപ്പിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ ഇങ്ങനെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
സദൃശവാക്യങ്ങൾ 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തെ ആധാരമാക്കി നടത്തിയ ലക്ഷ്യമാർത്തിയ പ്രസംഗം എന്തുകൊണ്ടും വളരെ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ജ്ഞാനമായവൾ തനിക്ക് ഒരു വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു. കത്തമാർത്തിച്ചതുപോലെ നമുക്കറിയാം, 7 എന്ന് പറയുന്ന സംഖ്യകള് നമ്മുടെ സഭയിലെ ഉദാശകളിൽ പല കാര്യങ്ങളിലുമൊക്കെ നമ്മൾ ഇങ്ങനെ ആഴമായി ചിന്തിക്കാറുണ്ട്. വേദഭൂതി തന്നെ പല തലങ്ങളിലും 7 എന്നുള്ള ചിന്ത വരുന്ന ആശയങ്ങൾ നമ്മൾ പലപ്പോഴും പലയിടത്തായിട്ട് കാണുന്നുണ്ട്. ഈ ജ്ഞാനമുള്ളവൾ തനിക്ക് ഒരു വീട് പണിതു. നമുക്കറിയാം, ഈ വീട് പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് നമ്മളെല്ലാവരും. ഈ അമേരിക്കയിൽ വന്നിട്ട് ഒരു ഭവന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെടാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. ചുരുക്കമല്ല, എല്ലാവരും ആ ഒരു തലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വാസ്തവത്തിൽ വീട് പണിയുമ്പോൾ ആളുകളെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തല്ല, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള പരിപാടി. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള സ്റ്റെപ്പായിരിക്കും ആദ്യം എല്ലാവരും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതാണ് നമ്മുടെ ഒരു രീതി. പക്ഷെ ഈ ജ്ഞാനമായവൾ ചെയ്തത് പിന്നെ ഒരു വീട് പണിതപ്പോഴേ ആ 7 തൂണിന്റെ, ആ 7 തൂൺ എന്താണെന്ന് പറ്റുമ്പോ പറയുകയും ചെയ്തു വിശദമായിട്ട്. ഈ വാസ്തവത്തിൽ നമ്മുടെ വീടുകളൊക്കെ, വീടെന്നുള്ള ഒരു വാക്കുകൾക്ക് തന്നെ ഒരുപാട് അർത്ഥമുണ്ട്. വീടെന്ന് പറയുന്നത് ഒരു സ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്ന ഒരു കൂടാരമാണ്. പക്ഷെ പലപ്പോഴും വീടുകൾ വെറും കെട്ടിടങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ്. കെട്ടിടത്തിന്റെ വീടിന്റെ അർത്ഥങ്ങൾക്ക് ഒരുപാട്, രണ്ടും ഒരു റൂഫിന്റെ അണ്ടറിലാണെങ്കിലും രണ്ടിന് ഒരുപാട് അർത്ഥവ്യത്യാസം, രണ്ടും രണ്ട് ധ്രുവത്തില്ല. കെട്ടിടത്തിൽ താമസിക്കുന്നവരും വിവിധ സ്വഭാവമുള്ളവരും പരസ്പരം അറിയാത്തവരും ഒക്കെ ആയിരിക്കും, അവർ തമ്മിൽ ആഴമായ ബന്ധമൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ വീട്ടിൽ താമസിക്കുന്നവരെന്ന് പറയുന്നത് അത് ഇഴുകിച്ചേർന്ന ബന്ധമുള്ള ആളുകളാണ്. അപ്പം ചുമ്മാ നമ്മൾ ഓർപ്പിച്ചതുപോലെ ഈ വീട് എന്ന് പലരുടെയും കെട്ടിടമാകുന്നതും വീട് വീടാകണമെങ്കിൽ ഈ പറയുന്ന ചില നല്ല സ്ട്രോങ് ആയിട്ടുള്ള തൂണുകളിലായിരിക്കണം വീട് നിലനിൽക്കുന്നത്. അതിന് അടിസ്ഥാനം ഉണ്ടാവണം. അടിസ്ഥാനമില്ലെങ്കിൽ, അടിസ്ഥാനമില്ലാത്തതുകൊണ്ടാണ് പല വീടുകളും ഇന്ന് വെറും ചീട്ടുകെട്ടാരം പോലെ പൊളിഞ്ഞു മാറ്റപ്പെടുന്നത്. വീടിന് വീട് എത്ര ശക്തമായ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയാലും, എത്ര മോടിയുള്ള പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി തീർത്തെങ്കിലും, ഉള്ളിലുള്ള ആളുകളുടെ ആഴമായ ബന്ധത്തിന് സൗന്ദര്യവും അതിന് ബലവും ഉറപ്പൊന്നും ഇല്ലെങ്കിൽ ഒരിക്കലും ആ വീടൊരു വീടൊന്നും അല്ല. അപ്പം നമ്മള് പലപ്പോഴും വീടൊക്കെ പണിയുമ്പോൾ നമ്മൾ ലോണിന് വേണ്ടിയൊക്കെ അപേക്ഷിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ഇതാണ്, ഒരു ആഴമായ ആത്മീയ അടിത്തറ രൂപപ്പെടുത്തി എടുത്തിട്ട് വേണം ബാക്കിയുള്ള. ആ അടിത്തറ ഉണ്ടെങ്കിലേ ആ വീടിന് ഒരു സ്ഥിരമായ നിലനിൽപ്പ് ഉണ്ടാവത്തുള്ളൂ. വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്തയാണ്. പ്രത്യേകിച്ച് കൊച്ചമ്മ ആദ്യം ഓർപ്പിച്ചത്, ഒരു വീട്ടിലെ അമ്മ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അടിസ്ഥാനം അനുസരിച്ചിരിക്കും ആ വീടിന്റെ ഒക്കെ നന്മ. അതിനുമായിട്ട് ബന്ധപ്പെട്ട ഏഴ് കാര്യങ്ങൾ പറ്റുമ്പോൾ പറഞ്ഞു, ലക്ഷ്യബോധമുള്ളതായിരിക്കണം, താഴ്മയുള്ളതായിരിക്കണം, ആർക്കി അടിത്തറ ഉണ്ടാവണം, സ്ഥിരോത്സാഹം ഉണ്ടാവണം, വിശ്വാസ തീവ്രതയുള്ളതായിരിക്കണം, പരസ്പര സ്നേഹമുള്ളതായിരിക്കണം, നല്ല പ്രത്യാശ ഉള്ളതായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ വെച്ചപ്പോ പറഞ്ഞു തരുന്നതിന് വീട്ടിലെ സ്ത്രീയുടെ ഒരു പ്രാധാന്യത്തെ പറ്റിയാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ മാത്രമൊന്നുമല്ല, വീട്ടിലെ പുരുഷന്മാർക്കും പുരുഷനും സ്ത്രീ ഒരുപോലെ വേണ്ടത്. വാസനെ പേടിച്ചിട്ടായിരിക്കും കൃഷ്ണ സ്ത്രീയുടെ മാത്രമായിട്ട് പറഞ്ഞത്. എനിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരുപോലെ വേണ്ട ഒരു സംഗതി തന്നെയാണ് ഈ 5, 6, 7 കാര്യങ്ങൾ. ഇത് രണ്ടും ഭാര്യാഭർത്താക്കന്മാരിൽ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ പരസ്പരം സമന്വയിക്കുമ്പോഴാണ് അടിത്തറയുള്ള ഒരു കുടുംബം കെട്ടിപ്പടുക്കുക, നല്ല വീട് പണിയാണ് നമുക്ക് പറ്റുന്നത്. അല്ലെങ്കിൽ പല കെട്ടിടങ്ങൾ വീടുകൾ കെട്ടിടങ്ങളായിട്ട് മാറ്റപ്പെടുക എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എങ്കിലും വളരെ നല്ല ഒരു ചിന്തയായിരുന്നു, വളരെ നല്ല രീതിയിൽ അത് മനസ്സിലാകുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യുകയും ചെയ്തു. ശ്രേഷ്ഠമായ ചിന്ത പകർന്നത് പറ്റുന്നവരുള്ള നന്ദി ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. തുറന്നും അവസരം കിട്ടുമ്പോഴേക്കും ഈ സുഹൃത്തുക്കളെ സംബന്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഭദ്രാസനത്തിലും സഭയിലും ഒക്കെ സ്വച്ഛമാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്ന മേഖലകളിലൊക്കെ നല്ല ദൈവാശ്രയബോധത്തോട് അനേകർക്ക് നല്ല ആത്മീയ അടിത്തറ രൂപപ്പെട്ടു വരുന്ന രീതിയിൽ വാക്കുകൾ കൊണ്ടൊക്കെയും പ്രവർത്തിപ്പാനൊക്കെ ഉള്ള സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് ഗീത സമർപ്പിക്കാം. പാഠപുസ്തകത്തിലെ എന്നുടയോനെ നീ എന്നെ കണ്ണുമണി പോൽ കാത്തി കടവേന്ന് നിരന്തരം ധ്യാനിക്കാനുള്ള ധ്യാനഗീതം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സാധ്യതയ്ക്ക് ശേഷം മധ്യസ്ഥ പ്രാർത്ഥന കൃത്യമായിട്ടുള്ള പാരകൾ വായിക്കുകയും നമ്മൾ പ്രാർത്ഥന നടത്തുകയും ചെയ്യും. എന്നുടയോനെ നീ എന്നെ കണ്ണുമണി പോൽ കാത്തി കടവേ
ദൈവപുരാണി എന്ന
ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്നെ സഹായിക്കുന്നവൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച യഹോവയെങ്കിൽ നിന്നാകുന്നു. അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായിട്ട് ദൈവത്തെ നമുക്ക് ചേർന്ന് മഹത്വപ്പെടുത്താം. ഒരു പ്രഭാതകാലം കൂടെ തിരുനാമത്തിൽ ഒത്തുകൂടുവാനും തിരുവചനത്തിൽ നിന്ന് ശ്രവിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നൽകിയ വിലയേറിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദിനംതോറും നടത്തുന്ന അവിടുത്തെ വലിയ കരുണയെ നമുക്ക് ഓർക്കാം. നമ്മുടെ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ വിടുവിക്കുകയും ആവശ്യമായ കൃപയിൽ അവിടുന്ന് അടിയങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന വലിയ കൃപയ്ക്കായിട്ട് തമ്പുരാനെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇല്ലായ്മകളെക്കാട്ടിൽ ഉപരിയായി അവിടുന്ന് നൽകിയിട്ടുള്ള നന്മകളെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. കർത്താവേ, നിരാശയിലേക്കല്ല പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവാൻ തക്കവണ്ണം സ്വർഗീയമായ കരുണയും കൃപയും അടിയങ്ങൾക്ക് ഏവർക്കും അവിടുന്ന് നൽകുമാറാകണമേ. ഇന്ന് കേട്ട തിരുവചനങ്ങളെ ഓർക്കുന്നു. ജ്ഞാനമായവൾ തന്റെ വീട് പണിയുന്നു. ദൈവമായ കർത്താവേ, അടിയങ്ങളുടെയൊക്കെ കുടുംബജീവിതത്തെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നിന്റെ കരുണയും കൃപയും അനുഭവിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഇടയാക്കുമാറാകണമേ. നിന്നെ അറിയുന്ന, നിന്നെ അന്വേഷിക്കുന്ന, നിന്നിൽ കൂടെ മുൻപോട്ട് പോകുന്ന ഭവനങ്ങളാക്കി ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. പ്രത്യേക രോഗികളായിരിക്കുന്ന മക്കളെ ഓരോരുത്തരെയും തിരുവുമ്പാകെ ഏൽപ്പിക്കുന്നു. ദൈവമേ, അവർക്ക് ചെയ്യുന്ന എല്ലാ ചികിത്സകളിലും അവരുടെ എല്ലാ ഹൃദയങ്ങളിലും തിരുസാന്നിധ്യം കുടികൊണ്ടുകൊണ്ട് അവരുടെ ശരീരത്തെയും മനസ്സിനെയും രൂപാന്തരപ്പെടുത്തി കർത്താവെ സ്വർഗീയ സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം അവരെ അവിടുന്ന് ഇടയാക്കുമാറാകണമേ. ഈ രോഗത്തിന്റെ കാലഘട്ടങ്ങൾ നിന്നിലേക്ക് പ്രത്യാശയോടെ നോക്കുവാനുള്ള നല്ല സന്ദർഭങ്ങളാക്കി അവിടുന്ന് തീർക്കുകയും ഇഷ്ടകാലം സൗഖ്യത്തോടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവരെ സഹായിക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളെ സൗഖ്യമാക്കണമേ, എന്നാൽ ഞങ്ങൾക്ക് സൗഖ്യം വരും. ഞങ്ങളെ രക്ഷിക്കണമേ, എന്നാൽ ഞങ്ങൾ രക്ഷപ്പെടും. നീ ഞങ്ങളുടെ പുകഴ്ചയായിരിക്കുന്നുവല്ലോ എന്ന് തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുവന്നു എന്ന് യെശയ്യാ പ്രവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. കർത്താവേ, അവിടുന്ന് അടിയേറ്റത് ഞങ്ങളുടെ രോഗത്തിന്റെ സൗഖ്യത്തിന്, ഞങ്ങളുടെ പാപത്തിന്റെ സൗഖ്യത്തിനാണെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ ഞങ്ങളുടെ പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങൾ നിന്നിലൂടെ തരണം ചെയ്യുവാൻ്റെ കോണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കണമേ. ഈ കൂടി വന്നിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വെറും കൈയായി കടന്നു വന്ന് നിറഞ്ഞ ഹൃദയങ്ങളുമായി തിരികെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുവാനുള്ള കോണം ഞങ്ങളെയൊക്കെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ഈ സമയം ചിലവിടുന്നത് കർത്താവേ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനും നിന്റെ നാമപുകഴ്ചയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി നിന്നോടുള്ള അടുപ്പത്തിനും മുഖാന്തരമാക്കി തീർക്കണമേ. വിവിധ ആവശ്യങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും താഴ്മയായി നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ വേദനകളെയും പ്രയാസങ്ങളെയും അവിടുന്ന് കണ്ട് സ്വർഗത്തിൽ നിന്ന് ആവശ്യമായ കൃപകളും നന്മകളും ദൈവമേ അവിടുന്ന് വർഷിച്ചു കൊടുക്കണമേ. പ്രത്യേകിച്ച് ഇവിടെ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിൽ കർത്താവേ
അവിടുത്തെ സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ സഭയെ അവിടുന്ന് കർത്താവെ ഈ ലോകത്തിൽ ഏറ്റവും ശക്തമായി ഉയരുവാൻ തക്കോണം സഹായിക്കണമേ. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളെ കർത്താവ് രൂപപ്പെടുത്തുവാൻ തക്കോണം സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ഇടയാക്കുമാറാകണമേ. പ്രത്യേകിച്ച് എല്ലാ പിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഇതിനെ നയിക്കുന്നതിന് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ എല്ലാ കൃപകളും നന്മകളും അവിടുന്ന് കൊടുക്കണമേ. ഇത് ഈ ഭദ്രാസനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സാന്നിധ്യം കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് പുതുതായി ആരംഭപ്പെടുന്ന നിന്റെ ചാപ്പൽ നിർമ്മാണത്തിൽ ഒരു സാന്നിധ്യം കൂടെ ഇരുന്ന ഏറ്റവും അനുഗ്രഹകരമായ അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം എന്റെ പ്രവർത്തനങ്ങളെയൊക്കെ അവിടുന്ന് ക്രമപ്പെടുത്തുമാറാകണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. ഒരിക്കൽ കൂടെ കർത്താവ് ഞങ്ങളുടെ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചനം ഞങ്ങളോട് സംസാരിച്ചു ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് സൗഖ്യമായി ആശ്വാസമായി കർത്താവ് തിരുവചനത്തിൽ നിന്ന് സംസാരിക്കാൻ തക്കവണ്ണം കൂടുതലായ കഴിവുകളും ശക്തിയും ഉണർന്നു കൊടുക്കണമേ. കുടുംബമായി അച്ഛനെയും അനുഗ്രഹിക്കുമാറാകണമേ. നന്മകളാൽ നിറയ്ക്കണമേ. ഈ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവ് തിരുമുമ്പാകെ വീണ്ടും അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് നിനക്ക് അനുരൂപമുള്ള നിനക്ക് സൗരഭ്യമുള്ള ജീവിതങ്ങളാക്കി രൂപാന്തരപ്പെടുത്തണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങളിൽ വന്നു പോകുന്ന കുറവുകളെയും തെറ്റുകളെയും അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കുവാനും തിരുത്തുവാനും കൂടുതൽ നന്മയിലേക്ക് വളരുവാനും തക്കവണ്ണമുള്ള എല്ലാ മുഖാന്തരങ്ങളെ അവിടുന്ന് നൽകണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. കർത്താവേ, വിവിധ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നതായ എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവ് അനേകരെ പീഡിപ്പിക്കപ്പെടുന്നു, അനേകരെ നീതി കിട്ടാതെ വിഷമിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാഥ, അവിടുത്തെ രാജ്യം ഈ ലോകത്തിൽ സംജാതമാകുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമേ. അവർക്കായി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ കടമ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. ഞങ്ങളെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കണമേ. ഒരിക്കൽ കൂടെ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. അനേകർക്ക് വലിയ പ്രത്യാശയുടെ നാളമായി തീരുവാൻ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും തിരുസാന്നിധ്യം കൂടെ അനുഗ്രഹിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങൾ ജനത്തിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
നാം എവിടെ മേൽ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് പേർപ്പെട്ടവരുടെ മേൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ രോഗികളുടെ മേലും ബന്ധുക്കളുടെ മേൽ ഞങ്ങൾക്കാകെ ഞങ്ങളുടെ കേട്ട വലുതത്തിന്റെ വലിയ സംസാരിച്ചവരുടെ കർത്തവാസുടെ മേൽ കുടുംബങ്ങളുടെ ആരോഗ്യങ്ങളുടെ കൂടി വരവിനുള്ളതും ഇപ്പോഴും എല്ലായ്പ്പോഴും നന്നേക്ക് ഉണ്ടായിക്കുമാറാകട്ടെ.
ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നല്ല ഒരു ചിന്ത പകർന്നു വന്ന ജെസി ജോൾക്കച്ചമ്മയോട് അയാളുടെ അവസരം ഒരുക്കിയ ബഹുമാനപ്പെട്ട വൈദ്യ ഓണച്ചനോടുള്ള നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം അരമനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട സക്രിയ അച്ഛന് ഫിലിപ്പോസ് അച്ഛൻ അതുപോലെ തന്നെ സന്തോഷത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അരമനയിലുള്ള കൂടിയിരിക്കുന്ന മറ്റ് വിശ്വാസികളുണ്ട്, അവരുടെ അവരോടുള്ള നന്ദി അറിയിക്കുന്നു. റെക്കോർഡ് ചെയ്ത മനോജ് അതുപോലെ തന്നെ വായിച്ച രാജൻ എല്ലാവരും ദൈവസന്നിധിയിലുറക്കുകയും ഒരു കൈകൂടി ഈ പ്രസ്ഥാനത്തിലൂടെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അല്പമായ അധികമായിട്ടുള്ള ഇതുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ വീണ്ടും ഉറക്കുകയും ഒരു കൈകൂടി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവരും നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ മൂന്ന് നോമ്പിന് ഒരുങ്ങളുടെ പ്രവണ പ്രവേശിക്കുന്നു. എല്ലാവർക്കും ശുഭകരമായ ഒരു നോമ്പ് ആശംസിക്കുന്നു. മൂന്ന് ദിവസം നോമ്പ് ഏറ്റവും അനുഗ്രഹമായി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും വീണ്ടും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു.